ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ നടപടികൾ പുരോഗമിക്കുന്നു. സ്പീക്കറെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് ലോക്സഭ പരിഗണിക്കുന്നു. പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. സംഘർഷം തുടരുന്ന പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷാസ്ഥിതി ചർച്ച ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. വികസനവും ക്ഷേമ പദ്ധതികളും എല്ലാവർക്കും ലഭ്യമാകുന്ന നവകേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ കണക്കിലെടുത്ത് കേരളത്തിന് 2,924 കോടി രൂപയുടെ അധിക വായ്പ അനുമതി നൽകി കേന്ദ്രം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യസഭയിൽ ഇന്ന് വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും റിപ്പോർട്ടുകൾ കേന്ദ്രമന്ത്രിമാർ അവതരിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം പിന്നീട് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ നടപടിയെ സഭാ നേതാവ് ജെ പി നദ്ദ വിമർശിച്ചു. സഭയിൽ ഒരു തരത്തിലുമുള്ള ചർച്ച നടത്താൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ലെന്നും ശ്രീ നദ്ദ പറഞ്ഞു. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചു. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രമേയ നോട്ടീസ് ലോക്സഭ പരിഗണിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളം സന്ദർശിക്കും. ഉച്ചയ്ക്ക് എറണാകുളത്തെത്തുന്ന പ്രധാനമന്ത്രി 10,800 കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ പോളി പ്രൊപ്പലിൻ യൂണിറ്റിന് അദ്ദേഹം തറക്കല്ലിടും. ദേശീയപാത 66 തലപ്പാടി മുതൽ ചെങ്കള വെങ്ങളം മുതൽ രാമനാട്ടുകര 6 പാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെയും നവീകരിച്ച ഷൊർണൂർ കുറ്റിപ്പുറം ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെയും ഷൊർണൂർ നിലമ്പൂർ റെയിൽപാത വൈദ്യുതവൽക്കരണം ഉൾപ്പെടെയുള്ളവയും ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പുറപ്പെടും. ദേശീയപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,140 കോടി രൂപ ചെലവിലാണ് കോഴിക്കോട് ബൈപ്പാസിന്റെ വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള ദേശീയപാത പൂർത്തിയാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
വെങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിന്റെ 6 പാതയാണ് ഉദ്ഘാടനം ചെയ്യുന്ന. നിലവിലുള്ള വിഭജിക്കാത്ത 2 പാതയെ ഇരുവശങ്ങളിലും സർവീസ് റോഡുള്ള 6 ദേശീയപാതയാണ് പദ്ധതിയിലൂടെ ഉയർത്തിയത്. ഇത് ഗതാഗത കുരുക്ക് ഗണ്യമായി കുറക്കാനും വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താനും സഹായിക്കും. ഈ ദൂരപരിധിയിലുള്ള യാത്രാ സമയം 1 മണിക്കൂറിലധികം എന്നതിൽ നിന്ന് 15-20 മിനിറ്റായി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് ബീച്ച്, ബേപ്പൂർ തുറമുഖം, കാപ്പാട് ബീച്ച് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈ മേഖലയെ വിനോദസഞ്ചാരത്തിനും വ്യാപാരത്തിനും പദ്ധതി കരുത്തേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ ബാനർജി റോഡ്, ഷൺമുഖം റോഡ്, പാർക്ക് അവന്യൂ, എം ജി റോഡ് ഭാഗങ്ങളിലാണ് നിയന്ത്രണം. ഇറാനെതിരായ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ അമേരിക്ക സഖ്യം. ഇറാനിലെ 5,000+ സർക്കാർ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ 50 ഇറാനിയൻ കപ്പലുകൾ നശിപ്പിച്ചതായും അമേരിക്ക അവകാശപ്പെട്ടു. ഇറാനിലെ IRGC ഡ്രോൺ ആസ്ഥാനത്തും ഇറാൻ സർക്കാരുമായി ബന്ധപ്പെട്ട ഒന്നിലധികം കേന്ദ്രങ്ങളിലും വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യവും അറിയിച്ചു. ഇറാനും ശക്തമായി തിരിച്ചടിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ശ്രീപ്രിയ രംഗനാഥൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരുടെ ഓൺലൈൻ യോഗം വിളിച്ചു ചേർത്തു. എംബസികളും കോൺസുലേറ്റുകളും നൽകുന്ന നിർദ്ദേശങ്ങൾ പരമാവധി ജനങ്ങളിലെത്തിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും അഭ്യർത്ഥിച്ചു. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ഗാർഹിക LPG വിതരണത്തിന് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ 25 ബുക്കിംഗ് കാലയളവ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് ഈ നീക്കം. ഇറാൻ US ഇസ്രായേൽ സംഘർഷത്തിനിടയിലും അസംസ്കൃത എണ്ണയ്ക്ക് വില കുറഞ്ഞു. വിലയിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ ഏകദേശം 8.5% കുറഞ്ഞ് ബാരലിന് 92.5 US ഡോളറിലെത്തി. ലോകത്തിലെ എണ്ണ വിതരണ ശൃംഖലയിൽ നിർണായകമായ ഇറാൻ തീരത്തെ ഹോർമുസ് കടലിടുക്ക് അടച്ചതുൾപ്പെടെ ആഗോള വിപണിയെ ബാധിച്ചിരുന്നു. വൈദ്യുതി മേഖലയിൽ സംസ്ഥാനം നടപ്പിലാക്കിയ മാതൃകാപരമായ പരിഷ്കാരങ്ങളെ തുടർന്ന് കേരളത്തിന് 2,924 കോടി രൂപയുടെ അധിക വായ്പ കൂടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി. ഇതോടെ മൊത്തം 5,848 കോടി രൂപയുടെ അധിക വായ്പ അനുമതിയാണ് സംസ്ഥാനത്തിന് ലഭിച്ചതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ധനകാര്യ മന്ത്രാലയത്തിന്റെ എക്സ്പെൻഡിച്ചർ വിഭാഗം ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് പുറപ്പെടുവിച്ചു. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംസ്ഥാനതല മത്സരം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സി ബി സി പി ഐ ബി കേരള ലക്ഷദ്വീപ് ഡയറക്ടർ ജനറൽ ഇൻചാർജ് വി പളനിസ്വാമി അധ്യക്ഷനായ ചടങ്ങിൽ മൈ ഭാരത് സ്റ്റേറ്റ് ഡയറക്ടർ എം അനിൽകുമാർ, സായി റീജിയണൽ സെന്റർ ഡയറക്ടർ ശരത് ചന്ദ്ര യാദവ് എന്നിവർ സംസാരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ന് CASF സ്ഥാപക ദിനം. 1969 മാർച്ച് 10 കേന്ദ്ര വ്യവസായ സുരക്ഷാ സേനയായ CASF രൂപീകരിച്ചത്. സംസ്ഥാനത്തെ വിമാനത്താവളങ്ങൾ, മെട്രോകൾ, സർക്കാർ കെട്ടിടങ്ങൾ, പ്രധാന വ്യവസായ ശാലകൾ എന്നിവയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രധാന അർദ്ധസൈനിക വിഭാഗമാണിത്. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവർ CASF സേനാംഗങ്ങൾക്ക് ആശംസ നേർന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസനവും ക്ഷേമ പദ്ധതികളും എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ അന്തിമ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായി ആരംഭിച്ച സുശക്തി സ്വയം സഹായ സംഘങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ കൈനഗരി വട്ടക്കായൽ ടെർമിനൽ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് വൈകിട്ട് നാടിന് സമർപ്പിക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
ജെറ്റ് സ്കീം, കനോയിങ്, കയാക്കിംഗ്, സ്പീഡ് ബോട്ട്, ബനാന ബോട്ട്, പാരാസെയിലിംഗ്, വാട്ടർ സ്കൂട്ടർ, പെഡൽ ബോട്ട് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ടാകും. സഞ്ചാരികൾക്കായി ലഘുഭക്ഷണശാലകളും ആരംഭിക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രദേശവാസികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതോടൊപ്പം കുട്ടനാടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവും നൽകും.
ഹൈദരാബാദിൽ ഇന്നലെ നടന്ന ഇന്ത്യ സ്കോട്ട്ലൻഡ് FIH വനിതാ ഹോക്കി ലോകകപ്പ് 2026 യോഗ്യതാ മത്സരം സമനിലയിൽ പിരിഞ്ഞു. ആദ്യ പകുതിയിൽ ഇന്ത്യൻ ടീം 2-1 മുന്നിലായിരുന്നെങ്കിലും മൂന്നാം ക്വാർട്ടറിൽ സ്കോട്ട്ലൻഡ് തിരിച്ചുവന്നു. ബെൽജിയവും നെതർലാൻഡ്സും സംയുക്തമായാണ് ഈ വർഷം ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 577 പോയിന്റ് ഉയർന്ന് 78,143, നിഫ്റ്റി 201 പോയിന്റ് നേട്ടത്തിൽ 24,229 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 520 വർദ്ധിച്ച് 119,080, ഗ്രാമിന് 14,885 ഇന്നത്തെ വില. തിരുവനന്തപുരത്തും മൂന്നാറിലും തൃശൂരും ജനപ്രീതി നേടിയ KSRTC ഓപ്പൺ ഡബിൾ ഡക്കർ സിറ്റി റൈഡ് കോഴിക്കോട് സർവീസ് ആരംഭിച്ചു. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അഹമ്മദ് ദേവർകോവിൽ MLA സന്നിഹിതനായിരുന്നു. മീനമാസ പൂജകൾക്കായി ശബരിമല നട ഈ മാസം 14 വൈകിട്ട് 5 തുറക്കും. പൂജകൾക്ക് ശേഷം ഈ മാസം 19 രാത്രി 10 നടയടയ്ക്കും. പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി 22 വീണ്ടും തുറക്കും. 23 ഉത്സവം കൊടിയേറുക. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാടശേഖരങ്ങൾക്കുള്ള കാർഷിക യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. 12 പാടശേഖരങ്ങൾക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. മലപ്പുറം ഇടവണ്ണ പോത്തുവെട്ടിയിൽ ഫർണിച്ചർ ഷെഡുകൾക്ക് തീപിടിച്ച് വൻ നാശനഷ്ടം. പോത്തുവെട്ടിയിൽ പ്രവർത്തിക്കുന്ന 2 ഫർണിച്ചർ ഷെഡുകളാണ് തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഭവം. ഫയർഫോഴ്സിനോടൊപ്പം നാട്ടുകാരും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിനിടെ സംഘർഷം. 10+ പേർക്ക് പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. ഇന്ന് പുലർച്ചെ 3 CPIM BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. കാഴ്ചവരവിനിടെയാണ് കല്ലേറിലും മറ്റും പലർക്കും പരിക്കേറ്റത്. 2025 സിവിൽ സർവീസസ് പരീക്ഷയിൽ കേരളത്തിൽ നിന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സംസ്ഥാന സർക്കാർ ആദരിക്കും. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സിവിൽ സർവീസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ നടപടികൾ പുരോഗമിക്കുന്നു. സ്പീക്കറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് ലോക്സഭ പരിഗണിക്കുന്നു. പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ. 10,800 രൂപയുടെ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. സംഘർഷം തുടരുന്ന പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷാസ്ഥിതി ചർച്ച ചെയ്ത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. വികസനവും ക്ഷേമ പദ്ധതികളും എല്ലാവർക്കും ലഭ്യമാകുന്ന നവകേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾ കണക്കിലെടുത്ത് കേരളത്തിന് 2,924 രൂപയുടെ അധിക വായ്പ അനുമതി നൽകി കേന്ദ്രം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.